ലൗകിക ഭാവത്തിൻ്റെ അനുകരണം മാത്രമാണ് നടൻ അവതരിപ്പിക്കുന്നത്. അഭിനവൻ ശ്രീ ശംഖുമതത്തെ അനുകൃതിവാദം എന്ന് വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ഈ അനുകൃതിയുടെ ആസ്വാദനം നടത്തുന്നത് എങ്ങനെ? അനുമാനത്തിലൂടെ. സഹൃദയൻ രസപ്രതീതിയിലെത്തുന്നു. ശ്രീ ശംഖുകൻ്റെ ഈ അഭിപ്രായത്തിന് തെളിമ കിട്ടുന്നത് മമ്മടൻ്റെ വിവരത്തിലാണ്. നടനിൽ സ്ഥായീഭാവം സ്ഥിതി ചെയ്യുന്നതായി പ്രേക്ഷകൻ അനുമാനിക്കുകയാണ് ചെയ്യുന്നത്. ശ്രീ ശംഖുകൻ്റെ അനുകൃതിവാദത്തിൽ കഴമ്പില്ലെന്ന് പറഞ്ഞുകൂടാ. നടന് നടിയോട് പ്രണയമുണ്ടാകുന്നില്ല. അയാൾ പ്രണയഭാവത്തിൻ്റെ അനുകൃത രൂപം പ്രദർശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിൽ കാണുന്നത് തന്നെയാണത് എന്ന് പറയുന്നത് ശരിയായിരിക്കില്ല. ചിത്രതുരംഗത്തിൻ്റെ ഉദാഹരണം കൊണ്ട് കലയുടെ അലോക സാമാന്യതയ്ക്ക് അടിവരയിടുന്നു ശ്രീ ശംഖുകൻ. ചിത്ര തുരങ്ക നയനത്തിലൂടെ അദ്ദേഹം യുക്തിബോധത്തെ കടന്നു പോകുന്ന പോക്ക് കൗതുകകരമാണ്. ലോകവും നാടകവും വ്യത്യസ്തമാണെന്ന നിരീക്ഷണമാണ് അനുകൃതിവാദത്തിൻ്റെ കാതൽ. ഭട്ടദൗതൻ്റെ അനുവ്യവസായവാദം. അഭിനവൻ്റെ ഉപാധ്യായനായ ഭട്ടദൗതൻ്റെ അനുവ്യവസായവാദത്തിലേക്ക് കടക്കാം. ഭട്ടദൗതൻ അനുകരണവാദം നിരാകരിക്കുന്നു. ഇന്ദ്രിയങ്ങളിലൂടെ നാം ഉൾക്കൊള്ളുന്ന ജ്ഞാനത്തിനുമേൽ ധ്യാന ലീനമാകുന്ന മനസ്സ് സ്വയം നേടുന്ന സാക്ഷാത്കാരമാണ് അനുവ്യവസായം. തഥ്യയോ മിഥ്യയോ എന്ന തോന്നലിൽ നിന്ന് നിർവൃത്തമായ മനസ്സിൻ്റെ വസ്തു സാക്ഷാത്കാരമാണത്. ലോകവ്യവഹാരത്തിൻ്റെ ലൗകിക നാട്യത്തിന് ഇല്ല. നാട്യവ്യവഹാരം അലൗകികമാണ്. നാട്യത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ജീവിതം അസാധാരണമാകൃത മാത്രേ. പേജ് 312. ആംഗികം, വാചികം, സാത്വികം, ആഹാര്യം എന്നീ അഭിനയ ചതുഷ്ടയിലൂടെ നടരൂപം ആച്ഛാദ്യമാകുമെങ്കിലും അങ്ങനെ സംസ്കൃതചിത്തനായ സാമാജികൻ നാട്യത്തിൽ തന്മീയമായി ഭവിക്കുകയും ചെയ്യുന്നു. രസാനുഭവം സാക്ഷാത്കരിക്കുന്നത് അനുവ്യവസായമാകുന്നു. പ്രേക്ഷകനിലാണ് രസം സ്ഥിതി ചെയ്യുന്നത്. സാമാജികൻ്റെ അനുവ്യവസായത്തിൽ പ്രകാശിക്കുന്ന അർത്ഥമാണ് നാട്യം. ശംഖുക മതനിരാസത്തിനു വേണ്ടിയുള്ള അഭിനവൻ ഉപാധ്യായ പക്ഷം അവതരിപ്പിക്കുന്നത്. ഭട്ടദൗത മതം ഭട്ടനായക മതത്തിൻ്റെ ഒരു ഭാഷാന്തരം മാത്രമാണെന്ന് പറയാം. സാധാരണീകരണ തത്വത്തിൻ്റെ ആവിഷ്കർത്താവായ ഭട്ടനായകനെ പ്രയോജനപ്പെടുത്തുന്നതേയുള്ളൂ ഭട്ടദൗതൻ. തന്മൂലം ഭട്ടദൗത മതം ശ്രദ്ധേയമല്ല. സാഖ്യാമതം. വിശ്വപദാർത്ഥങ്ങളെല്ലാം ത്രിഗുണാത്മകതയും നിമിത്തം രസവും സുഖദുഃഖ മോഹോത്മാകമാണെന്ന് സാഖ്യമതവിശ്വാസിയായ ഏതോ ഒരു വ്യാഖ്യാതാവ് പറയുന്നുവെന്ന് അഭിനവ രേഖപ്പെടുത്തുന്നു. സാഖ്യവ്യാഖ്യാനത്തിൽ വിഭാവാദികൾ കറികളെപ്പോലെയും അനുഭവങ്ങൾ കടുകുറക്കുന്നത് പോലെയുമാണ്. സ്ഥായീഭാവം ബാഹ്യ സാമഗ്രികളിൽ നിന്നും ജനിക്കുന്നു. സാഖ്യകാരിക കർത്താവായ ഈശ്വരകൃഷ്ണൻ്റെയും അദ്ദേഹത്തിൻ്റെ വ്യക്താവായ വാചസ്പതി മിശ്രൻ്റെയും അഭിപ്രായങ്ങളും അഭിനവ പ്രോക്തമായ സാഖ്യമതവും പരസ്പരം യോജിക്കുന്നില്ല. സാഖ്യാകാരികയിൽ ലാവണ്യശാസ്ത്രപരമായ രണ്ട് പരാമർശങ്ങളാണുള്ളത്. നടനും കഥാപാത്രവുമായുള്ള ബന്ധത്തെ സ്പർശിക്കുന്നതാണെന്ന്. അതനുസരിച്ച് നടൻ അനുകരിക്കുകയല്ല, കഥാപാത്രമാവുകയാണ്. നടനും പാത്രവുമായുള്ള സംബന്ധം സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും തമ്മിലുള്ള സംബന്ധത്തിന് സദൃശ്യമാണ്. രണ്ടാമത്തെ പരാമർശം കലയുടെ വിഷയത്തെയാണ് സ്പർശിക്കുന്നത്. അതനുസരിച്ച് രജസ്ഥ മനസ്സുകളിൽ നിന്ന് മുക്തമാണ് കലാവിഷയം. പേജ് 313. ഭട്ടനായകൻ്റെ ഭുക്തിവാദം. ശങ്കരവർമ്മൻ എന്ന ചക്രവർത്തിയുടെ സമകാലികനായിരുന്നു ഭട്ടനായകൻ. അഭിനവഗുപ്തൻ്റെ മുൻതലമുറയിൽപ്പെടും. രസസിദ്ധാന്തത്തിലെ ഒരവിസ്മരണീയ തത്വമാണ് ഭട്ടനായകൻ്റെ ഭുക്തിവാദം. അദ്ദേഹം മീമാംസകനായിരുന്നുവെന്നാണ് അഭിനവൻ രേഖപ്പെടുത്തുന്നത്. ഭട്ടനായകൻ്റെ രസവ്യാഖ്യാനം വേദാന്ത ചിന്തയിൽ അധിഷ്ഠിതമാണ്. ബാഹ്യപ്രപഞ്ചത്തെ പറ്റിയുള്ള വേദാന്ത വിചാരം ഭട്ടനായകനെ സ്വാധീനിക്കുന്നുണ്ട്. നാട്യവും ബാഹ്യപ്രപഞ്ചവും സമാനമാണ്. രണ്ടും ഭാവനയുടെ സൃഷ്ടികളാണ്. ബാഹ്യപ്രപഞ്ചം വെറും നാമരൂപങ്ങളല്ലാതെ മറ്റൊന്നുമല്ല. അതുപോലെ തന്നെയാണ് നാട്യവേദിയിലെ രാമരാവണന്മാരും. വ്യക്തിപരമായ വികാരങ്ങൾ സമാജകനിൽ ഉദ്ദീപിക്കുന്നില്ല. നാടകാവതരണം അങ്ങനെയാണെന്ന് വരികിൽ നാട്യം അവന് അസുഖപ്രദമായി അനുഭവമായി തീരും. ഭട്ടനായകൻ ഇപ്രകാരം പറയുന്നു. രസം പ്രതീതമാകുന്നില്ല, ഉത്പന്നമാകുന്നില്ല, അഭിവ്യക്തമാകുന്നില്ല. കാവ്യത്തിലെ ശബ്ദങ്ങൾക്ക് മൂന്നു തരം വ്യാപാരങ്ങൾ കൽപ്പിച്ചുകൊണ്ടാണ് ഭട്ടനായകൻ രസാനുഭവത്തെക്കുറിച്ച് ഉപന്യസിക്കുന്നത്. അഭിധായകത്വം, ഭാവകത്വം, ബോധകത്വം എന്നിവയാണ് ആ വ്യാപാരങ്ങൾ. ലക്ഷണ, വ്യഞ്ജന എന്നീ ശബ്ദതികൾ ഭട്ടനായകൻ സ്വീകരിക്കുന്നില്ല. ദീർഘദീർഘമായ അഭിധ മാത്രമാണ് അർത്ഥബോധത്തിന് അടിസ്ഥാന കാരണമാകുന്നതെന്ന ധാരണയാണ് അദ്ദേഹത്തിനുള്ളത്. അഭിധാ വ്യാപാരത്തിലൂടെയാണ് സാമാജികൻ ശബ്ദത്തിൻ്റെ സാങ്കേതികമായ അർത്ഥം ഗ്രഹിക്കുന്നത്. നാട്യത്തിൽ ഇതിന് അവലംബം ചതുർവിദ്യ അനുഭവം ഇതര കാവ്യങ്ങളിൽ ശബ്ദാലങ്കാരമാണ്. കാവ്യത്തിലെ അഭിധാ വ്യാപാരം വിലക്ഷണവും മറ്റു ശാസ്ത്രങ്ങളിലേത് ശുദ്ധവുമായിരിക്കും. കാവ്യത്തിലെ അഭിധാ വ്യാപാരം വ്യാചാർത്ഥ്യ പ്രകാശത്തിന് ശേഷവും വിഷയത്തിൽ നിന്ന് വിരമിക്കുന്നില്ല. അത് ഭാവകത്വ വ്യാപാരത്തിന് ഹേതുമായി തീരുന്നു. ഈ ഘട്ടത്തിലാണ് വിശേഷങ്ങളുടെ സാധാരണീകരണം നടക്കുന്നതും കാവ്യാനുഭവം ഭാവാതീതമായി തീരുന്നതും. ഇതിനെ തുടർന്നാണ് ഭോക്തൃവ്യാപാരം. ഈ ഘട്ടത്തിലാണ് കാവ്യാനുഭവത്തിൻ്റെ ഭോഗീകരണം. അഭിധാരസത്തെ സമാശ്രയിച്ച് ഭാവുകത്വവും അതിനെ ആശ്രയിച്ച് ഭോജകത്വവും സംഭവിക്കുന്നു. ഭാവകത്വ വ്യാപാരം പ്രാവർത്തമായി തുടങ്ങുന്നതോടെ അഭിധവ വ്യാപാരവും ഭോജകത്വ വ്യാപാരം പ്രാവർത്തമാകുന്നതോടെ ഭാവകത്വ വ്യാപാരം പിന്മാറുന്നു. ലക്ഷണ, വ്യഞ്ജന എന്ന വ്യാപാരങ്ങളും ഭാവകത്വം, ഭോജകത്വം എന്നീ വ്യാപാരങ്ങളും സമാനമല്ല. ഭാവകത്വം ഭാവനയും ഭോജകത്വം ഭോഗവുമാണല്ലോ. പേജ് 314. അഭിധയുടെ സഞ്ചാരം കാവ്യഭാഷയുടെ അർത്ഥന ബോധത്തോളം മാത്രമാണ്. കാവ്യാനുഭൂതി ഭാവകത്വത്തെയും ഭോജകത്വത്തെയും ആശ്രയിക്കുന്നു. അഭിധ വ്യാച വിഷയകവും ഭാവകത്വം കാവ്യാർത്ഥ വിഷയകവും ഭോക്തൃത്വം സഹൃദയ വിഷയകവുമാണ്. ആദ്യത്തേത് ബുദ്ധിപരം, രണ്ടാമത്തേത് ഭാവനാപരം, മൂന്നാമത്തേത് ഭോഗപരവും. ശബ്ദത്തിൻ്റെ അർത്ഥം അഥവാ വാച്യം ഭോഗവിഷയമാണെന്ന് ഭട്ടനായകൻ പറയുന്നില്ല. ശബ്ദാർത്ഥത്തിൻ്റെ മേൽ സഹൃദയ മനസ്സ് നടത്തുന്ന വ്യാപാരങ്ങളാണ് ഭാവനയും ഭോഗവും. ഭോഗവിഷയം രസം മാത്രമാണ്. രസമെന്നാലോ ഭാവിത സ്ഥായി ഭാവമാകുന്നു. അതായത് സ്ഥായി തന്നെയാണ് ഭാവിതമായി തീർന്നു രസത്വം പ്രാപിക്കുന്നത്. സ്ഥായി എവിടെയാണുള്ളത്? വ്യക്തിയിൽ. ശബ്ദാർത്ഥത്തിൽ സ്ഥായിയില്ല. സ്ഥായി ഭാവം വിഷയസിദ്ധമല്ല എന്നാണ് ഭട്ടനായകൻ വാദിക്കുന്നത്. അഭിധയിൽ വ്യക്തിസംബന്ധം നിലനിൽക്കുന്നുണ്ടെന്ന് സൂചിപ്പിക്കുന്നുവല്ലോ. വ്യക്തിസംബന്ധം വിശേഷത്തിൽ നിന്ന് സഹൃദയൻ വിമുക്തി നേടുന്നത് ഭാവുകത്വത്തിലൂടെയാണ്. അഭിധയുടെ വിശേഷാംശം ശമിച്ച് ദ്വിതീയാംശം, സാമാന്യാംശം മാത്രം അവശേഷിക്കുകയാണ് ഭാവകത്വ വ്യാപാരത്തിൻ്റെ ഫലം. അർത്ഥത്തിൻ്റെ ഭാവാന സ്വരൂപമാണ് അതോടെ സാമാജികത്വ ചിത്രത്തിൽ സ്ഫുടിതമാകുന്നത്. അനന്തരം നാട്യത്തിലെ വ്യക്തിഗതത്വം ദുരീകൃതമാവുകയും വിഭാവവാദികളുടെ സാധാരണീകരണം സംഭവിക്കുകയും രസം ഭാവിതമാവുകയും ചെയ്യുന്നു. സ്ഥായി ഭാവവും സാധാരണീകൃതമാകുന്നു. പ്രത്യക്ഷത്തിൽ നിന്നും കൽപ്പനയിലേക്കുള്ള സഹൃദയ ഗമനം ആണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. നാടകപാത്രങ്ങളായ സീതാരാമന്മാർ വിശേഷ വ്യക്തികളല്ലാതായി തീരുന്നത് ഈ സന്ദർഭത്തിലത്രേ. അവ സാമാന്യ സ്ത്രീ പുരുഷന്മാരായി മാറുകയാണ് ചെയ്യുന്നത്. ഈ മാറ്റം പ്രേക്ഷക ഭാവനയിലാണ് സംഭവിക്കുന്നത്. ഭാവകത്വ വ്യാപാരം ആസ്വാദക മനസ്സിനെ വിശേഷത്തിൽ നിന്ന് നിർവൃത്തമാക്കി സാമാന്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ഇതിന് സഹായകമായി തീരുന്നത് പ്രധാനമായും കാവ്യത്തിൻ്റെ കലാചാരുതയാണ്. ദോഷഭാവവും ഗുണലാംഘനവും കാവ്യത്തെ സംബന്ധിച്ചും ചതുർവിധാനഭേദങ്ങളും മറ്റും നാട്യത്തെ സംബന്ധിച്ചും ഭാവകത്വ സഹായകങ്ങളുമായി തീരുന്നു. നിബിഡ നിജമോഹ സങ്കടത നിവാരണ സമാർത്ഥമാണ് ഭാവകത്വ വിഭാരം. അങ്ങനെ ഭാവമാന്യമായി തീരുന്ന രസം ഭോജകത്വ വ്യാപാരത്തിലൂടെ സഹൃദയൻ ആസ്വദിക്കുന്നു. ഭോഗേന ഭുജ്യത എന്നാണ് ഭട്ടനായകൻ പറയുന്നത്. ചോറ് ഉണ്ണുന്നു എന്ന് പറയുന്നതുപോലെയാണിത്. ചോറ് ഉണ്ണണമെങ്കിൽ മുമ്പിനാലെ അത് പാചകം ചെയ്തു വച്ചിരിക്കണമല്ലോ. സിദ്ധരസമാണ് സഹൃദയൻ ആസ്വദിക്കുന്നതെന്നാണ് ഭട്ടനായകൻ വിവക്ഷിക്കുന്നത്.